Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. ഈ പ്രക്ഷേപണത്തിൽ നമുക്ക് ചിന്താമലരുകൾ കേൾക്കാം. രണ്ടായിരത്തി പതിനേഴാം ആണ്ട് സഭയുടെ കരിസ്മാറ്റിക് പ്രസ്ഥാനം പിറവിയെടുത്തതിൻ്റെ 50-ാം വാർഷികമാണല്ലോ. മെയ് 31 മുതൽ ജൂൺ 4 വരെ 5 ദിവസങ്ങൾ നീണ്ട ജൂബിലി ആചരണം റോമിൽ നടന്നു. 3-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമെത്തിയ പ്രസ്ഥാനത്തിലെ 200,000-ത്തിലധികം പ്രതിനിധികളാണ് ഒത്തുചേർന്ന് പെന്തക്കോസ്താ മഹോത്സവത്തിൻ്റെ ജാഗരാനുഷ്ഠാന പ്രാർത്ഥനയിൽ പങ്കെടുത്തത്. അതിൽ പാപ്പ ഫ്രാൻസിസ് നൽകിയ ധ്യാന പ്രഭാഷണത്തിലെ ചിന്താമലരുകൾ കേൾക്കാം ഇന്ന്.
അപ്പസ്തോല നടപടി പുസ്തകം ആദ്യ അധ്യായത്തിൽ നിന്നും വായിച്ചുകൊണ്ടാണ് ധ്യാനത്തിനു പാപ്പ തുടക്കമിട്ടത്. അവിടുന്ന് അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറൂസലേം വിട്ടുപോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനത്തിനായി കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. പെന്തക്കുസ്താ നാളിൽ അപ്പസ്തോലന്മാരെല്ലാവരും സെഹിയോനിലെ ഊട്ടുശാലയിൽ ഒന്നിച്ചുകൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നതുപോലുള്ള ഒരു ശബ്ദം ആകാശത്തുനിന്നും പെട്ടെന്നുണ്ടായി. ശക്തമായ കാറ്റു വീശി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവനിലും നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാനും തുടങ്ങി.
നാം എല്ലാവരും വിശ്വാസികളാണ്. യേശു കർത്താവെന്ന് പ്രഘോഷിക്കുന്ന വിശ്വാസികളാണ് നാം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള വൻ പ്രതിനിധി സംഘത്തെയും ഇത്ര വലിയ കൂട്ടായ്മയെയും റോമിൽ ഇവിടെ ചിർക്കോ മാക്സിമോ സ്റ്റേഡിയത്തിൽ എത്തിച്ചത് പരിശുദ്ധാത്മാവാണ്. ഇത് അരൂപിയിലുള്ള സാഹോദര്യ കൂട്ടായ്മയാണ്. ഐക്യത്തിൻ്റെ പാതയിലും ഏകദൗത്യത്തിലും നമ്മെ നയിക്കുന്നത് അതിനാൽ കർത്താവിൻ്റെ അരൂപി തന്നെയാണ്. അങ്ങനെ യേശു കർത്താവെന്നും നാം എല്ലാവരും ഒരേ പിതാവിൻ്റെ മക്കളെന്നും പ്രഖ്യാപിക്കാനാണ്, പ്രഘോഷിക്കാനാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. സകല ജനതകളെയും സുവിശേഷം അറിയിക്കുക എന്നത് നമ്മുടെ ദൗത്യവും വലിയ ഉത്തരവാദിത്വവുമാണ്.
സമാധാനം സാധ്യമാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. കാരണം ഇന്നത്തെ ലോകത്ത് സമാധാനത്തിന്റെ അന്തരീക്ഷം വിദൂരത്താകുകയാണ്. സമാധാനത്തിന്റെ സാക്ഷികളാകുക അത്ര എളുപ്പമല്ല. എന്നാൽ യേശുവിന്റെ നാമത്തിൽ നമുക്ക് സമാധാനത്തിന്റെ സാക്ഷികളാകാം. നമ്മുടെ ജീവിത സാക്ഷ്യം കൊണ്ടാണ് സമാധാനം സാധ്യമാണെന്ന് കാണിച്ചു കൊടുക്കേണ്ടത്. അത് സാധ്യമാകുന്നത് നമ്മുടെ ഇടയിലെ ഭിന്നതകൾ മറന്ന് നാം ഒരുമിച്ചെങ്കിൽ മാത്രമാണ്. ഭിന്നിപ്പുകൾ കണക്കിലെടുത്താൽ നാം യുദ്ധത്തിലാണ്. അതിനാൽ യേശു കർത്താവാണെന്നും പ്രഘോഷിക്കുന്ന കൂട്ടായ്മയുള്ളൊരു സമൂഹം വളർത്തേണ്ടത് ആവശ്യമാണ്. തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടെന്നത് സത്യമാണ്. അനുരഞ്ജിതമായ ഒരു വൈരുദ്ധ്യം സാധ്യമാണ്. ഈ പ്രയോഗം മറക്കരുത്. ദ റെക്കോൺസൈൽഡ് ഡൈവേഴ്സിറ്റി, അനുരഞ്ജിതമായ വൈരുദ്ധ്യം, പാപ്പ ആവർത്തിച്ചു പ്രസ്താവിച്ചു.
ഇന്ന് കരിസ്മാറ്റിക് പ്രസ്ഥാനം വളരെ വലിയ രാജ്യാന്തര കൂട്ടായ്മയാണ്. പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾക്കായി വീണ്ടും പ്രാർത്ഥിക്കാനാണ് ഈ പെന്തക്കോസ്താ മഹോത്സവത്തിന്റെ തലേനാൾ ഈ ആഗോള കൂട്ടായ്മ ജാഗരമനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നത്. ജെറൂസലേമിലെ സെഹിയോൻ ശാലയിൽ അപ്പസ്തോല കൂട്ടായ്മ പ്രാർത്ഥിച്ച പോലെ റോമിലെ ചരിത്ര പുരാതനമായ വൻ സെഹിയോൻ വേദിയാണിത് ചിർക്കോ മാക്സിമോ സ്റ്റേഡിയം. കർത്താവിന്റെ അരൂപിയാൽ നിറഞ്ഞ് യേശു കർത്താവാണെന്ന് ഒത്തൊരുമിച്ച് പ്രഘോഷിക്കുന്ന അത്യപൂർവ വേദിയാണിത്. നമ്മുടെ നഗരങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും എന്തിന് കുടുംബങ്ങളിലേക്കും മടങ്ങിച്ചെന്ന് യേശു കർത്താവാണെന്ന ദൗത്യവും ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും സന്ദേശവും പങ്കുവയ്ക്കാൻ ഈ ജാഗരാനുഷ്ഠാനം എല്ലാവർക്കും പ്രചോദനമേകട്ടെ.
അപ്പസ്തോല നടപടി പുസ്തകം പ്രബോധിപ്പിക്കുന്നത് ഇനിയും ശ്രദ്ധിക്കാം. പാർത്തിയക്കാരും മേദിയക്കാരും എലാമിയക്കാരും മെസപ്പൊട്ടേമിയൻ നിവാസികളും യൂദയായാലും കപ്പദോക്കിയായാലും പോന്തസിലും ഏഷ്യയിൽ താമസിക്കുന്നവരും ഫീജിയായാലും പംഫീലിയായാലും ഈജിപ്തിലും ക്വേനയുടെ ലിബിയ പ്രദേശങ്ങളിൽ പാർക്കുന്നവരും റോമിൽ നിന്നുള്ള സന്ദർശകരും യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും ക്രേത്യരും അറേബ്യരുമായ എല്ലാവരും ദൈവത്തിന്റെ നാം വിവരിക്കുന്ന അത്ഭുത പ്രവൃത്തികൾ അവരുടെ മാതൃഭാഷകളിൽ കേൾക്കുന്നല്ലോ.
വിവിധ ഭാഷക്കാർ അപ്പസ്തോലന്മാരെ ശ്രവിക്കുന്നു, എന്നിട്ട് അവർക്ക് തന്താങ്ങളുടെ ഭാഷകളിൽ അവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. വൈവിധ്യങ്ങൾക്കെല്ലാം അതീതമായി ഉദ്ധിതനായ ക്രിസ്തുവിനെക്കുറിച്ച് എല്ലാവർക്കും അവരവരുടെ ഭാഷകളിൽ മനസ്സിലാക്കിക്കൊടുക്കാനുള്ള സാധ്യതയുണ്ടാക്കിയത് പരിശുദ്ധാത്മാവാണ്. ഇന്നിവിടെ ഈ വിസ്തൃതമായ മൈതാനിയിൽ 130 രാജ്യക്കാരാണ് സമ്മേളിച്ചിരിക്കുന്നത്. 50 വർഷങ്ങൾക്ക് മുൻപ് സഭയിൽ ആരംഭിച്ച അരൂപിയുടെ ചൈതന്യമാർന്ന പ്രവർത്തനങ്ങളെ ഉൾക്കൊള്ളുന്ന കാത്തലിക് കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനത്തിന്റെ സുവർണ ജൂബിലിയുടെ നിറവിലാണ് ഈ പ്രാർത്ഥനാ കൂട്ടായ്മ അല്ലെങ്കിൽ ഈ ജാഗരാനുഷ്ഠാനം ഇവിടെ ചേർന്നിരിക്കുന്നത്, സമ്മേളിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ജൂബിലി കൂട്ടായ്മ ഇന്നിവിടെ കത്തോലിക്കരുടെ മാത്രം കൂട്ടായ്മയല്ല. ഇതിന് ഒരു സഭൈക്യമാനമുണ്ട്, സഭൈക്യ കൂട്ടായ്മയുടെ സ്വഭാവമുണ്ടെന്ന് പ്രത്യേകം എല്ലാവരെയും അനുസ്മരിപ്പിക്കുന്നു. കാരണം പരിശുദ്ധാത്മാവാണ് എവിടെയും എല്ലാവരെയും എല്ലാ സഭകളെയും പ്രചോദിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവാണ്, ദൈവാരൂപിയാണ്, ഐക്യം സൃഷ്ടിക്കുന്നതും വളർത്തുന്നതും കർത്താവിന്റെ അരൂപിയാണ്.
ദൈവാത്മാവിൽ വളരുന്ന സഭൈക്യ കൂട്ടായ്മയെക്കുറിച്ചും സഭകളുടെ ഐക്യത്തിൽ അധിഷ്ഠിതമായ നവീകരണ പ്രസ്ഥാനത്തെക്കുറിച്ചും പ്രസ്ഥാനത്തിന്റെ ജൂബിലി നാളിൽ നാം ധ്യാനിക്കേണ്ടതാണ്. ക്രിസ്തുവിനോട് വിശ്വസ്തനായി ജീവിക്കാനും അവിടുത്തെ സാക്ഷിയാകാനുമുള്ള ഭീതിയാണ് പലപ്പോഴും ദൈവാത്മാവിനോട് അടഞ്ഞ മനസ്സ് കാണിക്കാനും പിറകുതിരിയാനും നമ്മെ പ്രേരിപ്പിക്കുന്നത്. ക്രിസ്തുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പ്രഘോഷിച്ചത് നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തി എന്ന് ലോകം മുഴുവനും അറിയട്ടെ. ഇത് ഓരോ ക്രൈസ്തവന്റെയും വിശ്വാസ പ്രഖ്യാപനമായി മാറണം. കുരിശിൽ മരിച്ച ക്രിസ്തു ദൈവവും കർത്താവുമാണ്.
അപ്പസ്തോല നടപടി പുസ്തകത്തിലെ വചനം വീണ്ടും പറയുന്നു, വിശ്വസിച്ചവരെല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുക്കളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവരുമായി പങ്കുവച്ചു. അവർ ഏകമനസ്സോടെ താൽപ്പര്യത്തോടെ അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്വത്തോടും സന്തോഷത്തോടും കൂടെ ഒരുമിച്ച് ജീവിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ അരൂപി അവരിലുണ്ടായിരുന്നു, കർത്താവിൻ്റെ അരൂപി അവർക്ക് പ്രചോദനമായിരുന്നു.
നടപടി ഗ്രന്ഥം വിവരിക്കുന്ന അപ്പസ്തോലൻ ഫിലിപ്പോസിനോട് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ച കാര്യവും എത്യോപ്യക്കാരന്റെ മാനസാന്തരവും ശ്രദ്ധേയമാണ്. ഗാസയിലേക്കുള്ള വഴിയിൽ ചെന്ന് വിജാതീയനായ എത്യോപ്യക്കാരനെ കാണാൻ അപ്പസ്തോലനെ പ്രേരിപ്പിച്ചത് അരൂപിയാണ്. തന്റെ രഥത്തിലിരുന്ന് യേശയ്യായുടെ ഗ്രന്ഥം വായിച്ചിരുന്ന മനുഷ്യന്റെ പക്കൽ അപ്പസ്തോലൻ ഫിലിപ്പോസ് ചെന്ന് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തതും ആ വാക്കുകളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുത്തതും അരൂപിയുടെ പ്രേരണയായിരുന്നു. അങ്ങനെ വിജാതീയനായ എത്യോപ്യക്കാരൻ ക്രിസ്തുവിനെ അറിയുകയും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു. കർത്താവിന്റെ അരൂപിയാണ് യേശുവിനെ പ്രഘോഷിക്കാനും അവിടുത്തേക്ക് സാക്ഷ്യമേകാനും അതിനാൽ വിശ്വാസികളെ പ്രേരിപ്പിക്കുന്നതെന്ന് ഈ സംഭവം പഠിപ്പിക്കുന്നു.
റോമൻ സാമ്രാജ്യകാലത്തെ കളിക്കളത്തിലാണ് കരിസ്മാറ്റിക് ജാഗരാനുഷ്ഠാനം ഇവിടെ റോമിൽ നടന്നത്. കാണികളുടെ സന്തോഷത്തിനായി ഇവിടെ ക്രൈസ്തവരെ പീഡിപ്പിക്കുകയും കൊന്നൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. രക്തസാക്ഷികളുടെ മണ്ണിലാണ് അതിനാൽ സമ്മേളിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് രക്തസാക്ഷികളുടെ എണ്ണം ലോകത്ത് പൂർവോപരി വർദ്ധിച്ചിട്ടുണ്ട്. കൊല്ലുന്നതിന് മുൻപ് നിങ്ങൾ ഓർത്തഡോക്സുകാരനാണോ, പ്രോട്ടസ്റ്റന്റുകാരനാണോ, കത്തോലിക്കനാണോ, എവാഞ്ചലിക്കൽ സഭക്കാരനാണോ, പെന്തക്കോസ്താക്കാരനാണോ എന്നൊന്നും പീഡകർ അല്ലെങ്കിൽ കൊലയാളികൾ ചോദിക്കാറില്ല. ക്രൈസ്തവരായാൽ മതി അവരെ പീഡിപ്പിക്കാനും കൊല ചെയ്യാനും. അതിനാൽ ഇന്ന് വിഭാഗീയതകൾ മറന്ന് ക്രൈസ്തവർ ഒത്തൊരുമിച്ച് ജീവിക്കേണ്ടതും കൂട്ടായ്മയിൽ വളരേണ്ടതും അനിവാര്യമാണ്.
ക്രൈസ്തവരായതിനാൽ കൊല്ലപ്പെടുന്ന ഇന്നിന്റെ രക്തസാക്ഷിത്വത്തിൽ അതിനാൽ സഭകളുടെ കൂട്ടായ്മ ഒളിഞ്ഞുകിടക്കുന്നുണ്ട്. ക്രിസ്തുവിലുള്ള രക്തസാക്ഷിത്വത്തിൽ ക്രൈസ്തവർ ഒന്നാണെങ്കിൽ മറ്റു മേഖലകളിലും നമുക്കൊരുമിക്കാം. ആയിരക്കണക്കിനായ ഇന്നിന്റെ രക്തസാക്ഷികൾ നമ്മെ പരസ്പര സ്നേഹമുള്ളവരും ക്രിസ്തുവിൽ ഐക്യമുള്ളവരുമാക്കി തീർക്കട്ടെ. അതിനാൽ നാം പൂർവോപരി ഐക്യപ്പെട്ടിരിക്കേണ്ടത് ഇന്നിന്റെ ആവശ്യമാണ്. മാത്രമല്ല, നമ്മിൽ എളിയവരെ, പാവങ്ങളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും പരിത്യക്തരെയും സഹായിക്കാനും കൈപിടിച്ചുയർത്താനും ഈ കൂട്ടായ്മ നമുക്ക് കരുത്തേകണം. അങ്ങനെ കൂടുതൽ സ്നേഹമുള്ളവരായി ജീവിക്കാൻ കർത്താവിന്റെ അരൂപി നമ്മെ നയിക്കട്ടെ. നമുക്കൊരുമിച്ച് സുവിശേഷ സാക്ഷ്യമേകാൻ സാധിക്കട്ടെ.
Questo è vero, perché lo spirito ci vuole in cammino.
കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനത്തിന്റെ 50 വർഷക്കാലം അരൂപിയുടെ കൃപാസ്പർശമുള്ള നീരൊഴുക്കിന്റെ നീണ്ട കാലഘട്ടമായിരുന്നു. ഇത് കൃപയുടെ നീർച്ചാലാണ്. അതിനൊരു സ്ഥാപകനോ നിയമങ്ങളോ ഭരണസമിതിയോ ഒന്നുമില്ല. കൃപയുടെ നീരൊഴുക്കിൽ പല മാനുഷിക പദ്ധതികളും ഘടകങ്ങളും കാലക്രമത്തിൽ കടന്നുകൂടിയിട്ടുണ്ട്, അതിൽ സംശയമില്ല. എന്നാൽ അരൂപിയുടെ പ്രേരണയാൽ വിവിധ സിദ്ധികളുള്ള സമൂഹങ്ങളാണ് നാം എന്നോർക്കണം. ചിലപ്പോൾ വ്യത്യാസമുള്ള പ്രവർത്തനങ്ങളും പ്രവർത്തന രീതികളും നമ്മെ ഭിന്നിപ്പിക്കുന്നുണ്ടാകാം. എന്നാൽ വൈവിധ്യങ്ങൾക്കിടയിലും കൃപയുടെ നീർച്ചാൽ വരണ്ടുപോകുന്നില്ല, വറ്റിപ്പോകുന്നില്ല എന്നോർക്കണം. അത് ഒഴുകുകയാണ്, സമൃദ്ധമായി ഒഴുകുകയാണ്. കൃപയെ തടസ്സപ്പെടുത്താനോ തടഞ്ഞു നിർത്താനോ ആർക്കും സാധ്യമല്ല. നാം പലതും മറന്നുപോകുന്നുണ്ട്. നമ്മുടെ ഓർമ്മയ്ക്ക് മുകളിൽ പൊടിപടലങ്ങൾ വന്നടിയുന്നുണ്ട്. കാലം നമ്മെ കീഴ്പ്പെടുത്തും. എന്നാൽ അപ്പോഴും ആദിമ ക്രൈസ്തവരെ പോലെ ആത്മവിശ്വാസത്തോടെ ഉണരാം. നമ്മിലേക്ക് കടന്നു വരാൻ അരൂപിയെ അനുവദിക്കാം. മാറ്റങ്ങൾക്ക് തുറവും എളിമയുമുള്ളവരായി ജീവിക്കാം.
സഭയുടെ പിറവിയായിരുന്നു ആദ്യ പെന്തക്കോസ്ത. ക്രിസ്തു വെളിപ്പെടുത്തിയ പിതാവിന്റെ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. ക്രിസ്തുവിന്റെ മണവാട്ടിയാണ് സഭ. വെളിപാടിലെ വധുവാണവൾ. സഭ കർത്താവിന്റെ വധുവാണ്. നാം എല്ലാവരും, എല്ലാ ക്രൈസ്തവരും ക്രിസ്തുവിലുള്ള നവജീവന്റെ അടയാളമായ മാമോദീസ സ്വീകരിച്ചിട്ടുള്ളവരുമാണ്. ഒപ്പം അവിടുത്തെ അരൂപി നമ്മെ അനുരഞ്ജനത്തിലേക്കും മാനസാന്തരത്തിലേക്കും വിളിക്കുന്നുമുണ്ട്. അതിനാൽ മാനസാന്തരത്തിന്റെ കണ്ണി എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളിലൂടെയും കടന്നുപോകുന്നുണ്ട്. നമ്മിൽ ആരും യജമാനന്മാരല്ല, മറിച്ച് ദാസന്മാരാണ്, ശുശ്രൂഷകരാണ്. നമ്മൾ സകലരും കൃപയുടെ നീരുറവെ ശുശ്രൂഷിക്കുന്ന ദാസന്മാരും ദാസിമാരുമാണ്.
Tutti siamo servi di questa corrente di grazie.
ഇനി പ്രാർത്ഥനയിൽ സ്തുതിപ്പിന്റെ അനുഭവം സഭയുടെ ശക്തിയാണ്. ദൈവത്തിന്റെ കലവറയില്ലാത്ത നന്മകളോട് നാം കാണിക്കുന്ന നന്ദിയുടെ പ്രകടനമാണ് സ്തുതിപ്പ്. ഇത് ബൈബിൾ പാരമ്പര്യത്തിലുള്ള പ്രാർത്ഥനയുമാണ്, പ്രാർത്ഥനാ രീതിയുമാണ്. സങ്കീർത്തനങ്ങൾ മനോഹരമായ സ്തുതിപ്പുകളാണ്. ദാവീദ് രാജാവ് കിന്നരം മീട്ടി സങ്കീർത്തനം പാടി നൃത്തം ചവിട്ടി കർത്താവിനെ സ്തുതിച്ചില്ലേ? ദൈവത്തെ സ്തുതിക്കുന്നതിൽ നാം ഒരിക്കലും മടി കാണിക്കേണ്ട, ലജ്ജിക്കേണ്ട. അരൂപിയുടെ ദാനമാണ് സന്തോഷം, ആനന്ദം. ക്രൈസ്തവ ജീവിതം സജീവമാകുന്നത് ക്രിസ്തുവിലുള്ള സന്തോഷത്തിലാണ്. ഈ ആനന്ദത്തിലാണ് നാം അവിടുത്തെ സുവിശേഷത്തിന്റെ പ്രഘോഷകരായും പ്രയോക്താക്കളായും മാറേണ്ടത്.
Può darsi che questo modo di pregare non piaccia a qualcuno, ma è certo che si inserisce pienamente nella tradizione biblica.
നസ്രത്തിലെ സിനഗോഗിൽ യേശയ്യായുടെ ഗ്രന്ഥം തുറന്ന് ക്രിസ്തു വായിച്ചു. കർത്താവിന്റെ അരൂപി എന്നിലുണ്ട്. ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്നെ അഭിഷേചിച്ചിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്കു കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ സമയവും പ്രഘോഷിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ക്രൈസ്തവന്റെ ജീവിതത്തിന്റെ അടയാളമാണ് സുവിശേഷ സന്തോഷത്താൽ നിറഞ്ഞ ജീവിതം. ദ ജോയ് ഓഫ് ലിവിംഗ് ദ ഗോസ്പൽ.
ക്രിസ്തുവിലുള്ള ജ്ഞാനസ്നാനം നമ്മെ മാനുഷിക ബന്ധങ്ങളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും നയിക്കുന്നു, പ്രചോദിപ്പിക്കുന്നു.
ക്രിസ്തുവിലുള്ള നമ്മുടെ ജ്ഞാനസ്നാനവും പ്രാർത്ഥനയുടെ സ്തുതിപ്പും സഹോദര ശുശ്രൂഷയും വിവിധ ക്രൈസ്തവ സഭകളെ ഒന്നിപ്പിക്കേണ്ട മൂന്ന് പൊതുവായ ഘടകങ്ങളാണ്. അതിനാൽ കർത്താവിനെ സ്തുതിക്കുന്നവർ ആവശ്യത്തിലായിരിക്കുന്ന സഹോദരങ്ങളെ സഹായിക്കും. കൂട്ടായ്മയിൽ അവർ ജീവിച്ചതിനാൽ അവരുടെ ഇടയിൽ ഒന്നിനും കുറവുണ്ടായിരുന്നില്ലെന്ന് നടപടി പുസ്തകത്തിൽ നാം വായിക്കുന്നു. ജീവിതത്തിൽ നമ്മുടെ സ്തുതിപ്പിന്റെയോ പ്രാർത്ഥനയുടെയോ എണ്ണം നോക്കിയല്ല കർത്താവ് നമ്മെ വിധിക്കാൻ പോകുന്നത്, മറിച്ച് എളിയവർക്കായി നാം എന്തു ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ അന്തിമ വിധി. എൻ്റെ ഏറ്റവും എളിയ സഹോദരങ്ങളിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്.
വിചിന്തനത്തിന്റെയും നവീകരണത്തിന്റെയും സമയമാണ് ജൂബിലി. മനുഷ്യരിലേക്ക്, സഹോദരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ട സമയമാണ്. ഇത് സ്വീകാര്യമായ ദൈവിക സമയമാണ്. നമ്മുടെ തുടക്കവും വേരുകളും മറക്കാതിരിക്കാം. സ്വാർത്ഥമായ രീതികളും വ്യക്തി താൽപ്പര്യങ്ങളും മെല്ലെ ഉപേക്ഷിക്കാം. ക്രിസ്തുവിലും അവിടുത്തെ അരൂപിയിലും നമുക്ക് നവീകൃതരാകാം. സന്തോഷപൂർണമായ തുറവും കേൾക്കാനുള്ള സന്നദ്ധതയും അരൂപിയുടെ നിറസാന്നിധ്യമാണ്. നമ്മിൽ വസിക്കുന്ന ദൈവാത്മാവിന്റെ അടയാളമാണ് ഐക്യം. വെളിപാട് ഗ്രന്ഥത്തിൽ വായിക്കുന്ന സിംഹാസനസ്ഥനായ കർത്താവിന്റെ വചനമാണ് ഞാൻ സകലതും നവീകരിക്കും. ആഗോള കരിസ്മാറ്റിക് കൂട്ടായ്മ സഭയ്ക്ക് നൽകുന്ന സേവനം വലുതാണ്. കർത്താവിന്റെ അരൂപിയാൽ നിറഞ്ഞ് നിങ്ങൾ ഓരോരുത്തരും വചനത്തോട് കാണിക്കുന്ന വിശ്വസ്തതയും ശുശ്രൂഷാ മനോഭാവവും ജീവിത സാക്ഷ്യവും ശ്രേഷ്ഠമാണ്. കൃപയുടെ ഉറവയായ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ.
Rinnovamento carismatico cattolico, ma da voi tutti che avete entrato in questa corrente di grazia. Grazie.
റെക്സ് ബാൻഡിൻ്റെ ഈ ഗാനം ആലപിച്ചത് കെസ്റ്ററും സംഘവുമാണ്. രചന ജോസ് പോളൈക്കൽ, സംഗീതം ജെർസൻ ആന്റണി.
ജറുസലേമിലും യൂദയായിലും സമറിയായിലും സമസ്ത ഭൂവിലും നിങ്ങൾ പോകണം, സാക്ഷ്യമേകണം, ദൈവവചനമേവർക്കും പങ്കുവയ്ക്കണം. ജെറുസലേമിലും യൂദയായിലും സമറിയായിലും സമസ്ത ഭൂവിലും നിങ്ങൾ പോകണം, സാക്ഷ്യമേകണം, ദൈവവചനമേവർക്കും പങ്കുവയ്ക്കണം. നിത്യരക്ഷ നൽകിടുന്ന ബലിയണച്ചതും പാപഭാരവും മരണഭീതിയും ധരയിൽ നിന്നകന്നതും പരസ്യമാക്കണം. പാപഭാരവും മരണഭീതിയും ധരയിൽ നിന്നകന്നതും പരസ്യമാക്കണം.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ആഗോള കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിന്റെ റോമിൽ സംഗമിച്ച ജൂബിലി നാളിലെ ജാഗരാനുഷ്ഠാനത്തിൽ പാപ്പ ഫ്രാൻസിസ് പങ്കുവച്ച ചിന്താമലരുകളാണ്. ഇത് അവതരിപ്പിച്ചത് ജോളി അഗസ്റ്റിനും ഫാദർ വില്യം നെല്ലിക്കലും. ഇതോടെ ഇന്നത്തെ മലയാള പ്രക്ഷേപണം സമാപിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.